പതിനെട്ടാം അധ്യായത്തിൽ നാം കാണുന്നത് വാണിജ്യാധിഷ്ഠിത ബാബിലോൺ നശിപ്പിക്കപ്പെടുന്നതും ഭൂമിയും സ്വർഗവും അതിനോട് പ്രതികരിക്കുന്ന വിധവുമാകും. 17ഉം 18ഉം അധ്യായങ്ങളെ രണ്ട് ബാബിലോണുകളെ നമുക്ക് മുൻപിൽ കൊണ്ടുവന്നിരിക്കുന്നു. 17ആം അധ്യായത്തിലെ ബാബിലോൺ മതപരമായതാണ്, 18ആം അധ്യായത്തിലെ ബാബിലോൺ വാണിജ്യപരമാണ്. ഒന്നാമത്തേത് മതപരം, അതായത് വിശ്വാസത്യാഗിയായ സഭ, മഹാപീഡനത്തിൽ പ്രവേശിച്ച വ്യാജ സഭ. രണ്ടാമത്തേത് രാഷ്ട്രീയവും വാണിജ്യപരവുമാകുന്നു. വാണിജ്യ കേന്ദ്രം ഭൂമിയിലെ രാജാക്കന്മാരാൽ സ്നേഹിക്കപ്പെട്ടും വിശ്വാസത്യാഗിയായ സഭ ഭൂമിയിലെ രാജാക്കന്മാരാൽ വെറുക്കപ്പെട്ടും ഇരിക്കുന്നതായി നാം 17ആം അധ്യായത്തിൽ കണ്ടല്ലോ. വിശ്വാസത്യാഗിയായ സഭയെ ഭൂമിയിലെ രാജാക്കന്മാർ നശിപ്പിച്ചു. ക്രിസ്തു ഭൂമിയിലേക്ക് മടങ്ങി വരുമ്പോൾ ദൈവത്തിന്റെ ന്യായവിധിയാൽ രാഷ്ട്രീയ ബാബിലോൺ നശിപ്പിക്കപ്പെടും. മർമ്മമായ ബാബിലോൺ, അതായത് വിശ്വാസത്യാഗിയായ സഭ, മഹാപീഡനത്തിന്റെ മധ്യത്തിൽ നശിപ്പിക്കപ്പെട്ടു എന്നത് വ്യക്തമാണ്. അതേസമയം വാണിജ്യപരമായ ബാബിലോൺ ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിങ്കൽ നശിപ്പിക്കപ്പെടും എന്ന് നാം കാണും. ഇനിയും നാം 18ആം അധ്യായത്തിലേക്കാണ് വരുന്നത്. അതിന്റെ ഒന്നാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അനന്തരം ഞാൻ വലിയ അധികാരമുള്ള മറ്റൊരു ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ടു, അവന്റെ തേജസ്സിനാൽ ഭൂമി പ്രകാശിച്ചു. ഇതാ ഇവിടെ വീണ്ടും ആ രസകരമായ പ്രയോഗം, അനന്തരം. എന്തിനു ശേഷം എന്നാണ് ഇവിടെ പറയുന്നത്? ഏഴ് സഭകളുടെ ആ നിരക്ക് ശേഷം, മർമ്മ ബാബിലോന്റെ ന്യായവിധിക്ക് ശേഷം. ഈ കാര്യങ്ങൾ വരും എന്ന് തീർച്ചയായും പുരോഗതി ഉണ്ടായിട്ടുണ്ട്. ഏഴ് മുദ്രകളിലൂടെ, ഏഴ് കാഹളങ്ങളിലൂടെ, ഏഴ് പ്രമുഖ വ്യക്തികളിലൂടെ, ഏഴ് ക്രോധ കലശങ്ങളിലൂടെ ഇപ്പോൾ നാം മഹാപീഡനത്തിന്റെ അവസാനത്തിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. വാസ്തവത്തിൽ ഇത് നമ്മെ മഹാഭീഷണത്തിന്റെ അവസാനത്തിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത്. രണ്ടാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞത്, വീണുപോയി മഹബിയാം ബാബിലോൺ, വീണുപോയി. ദുർഭൂതങ്ങളുടെ പാർപ്പിടവും സകല അശുദ്ധാത്മാക്കളുടെയും തടവും അശുദ്ധിയും അറപ്പുമുള്ള സകല പക്ഷികളുടെയും തടവുമായി തീർന്നു. ബാബിലോന്റെ വീഴ്ചയെക്കുറിച്ച് ആദ്യമായി പ്രഖ്യാപിച്ചത് വെളിപാട് പുസ്തകം 14ആം അധ്യായത്തിന്റെ 8ആം വാക്യത്തിലാകും. രണ്ടാമത് വേറൊരു ദൂതൻ പിൻചെന്നു വീണുപോയി, തന്റെ ദുർനടപ്പിന്റെ ക്രോധമദ്യം സകല ജാതികളുടെയും കുടിപ്പിച്ച മഹതിയാം ബാബിലോൺ വീണുപോയി എന്ന് പറഞ്ഞു. ആദ്യത്തെ പ്രഖ്യാപനം നടത്തിയ ദൂതനേക്കാൾ വലിയ അധികാരമുള്ള ദൂതനാണ് ഈ ഭാഗത്ത് നാം കാണുന്നത്. വരുവാനിരിക്കുന്ന കാര്യം നടന്നു കഴിഞ്ഞതുപോലെ കണ്ടു പറയുന്ന ഒരു പ്രയോഗമാണ് വീണുപോയി, മഹതിയാം ബാബിലോൺ വീണുപോയി എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്തെങ്കിലും സംഭവിക്കുവാൻ പോകുന്നു എന്ന് ദൈവം പറയുമ്പോൾ അത് സംഭവിച്ചു കഴിഞ്ഞു എന്നതുപോലെ തന്നെ താങ്കൾക്ക് അത് പറയാവുന്നതാണ്. കാരണം അത് സംഭവിക്കുമെന്ന് ഉറപ്പാണ്, അത്രയ്ക്ക് തീർച്ചയായതിനാൽ സംഭവിച്ചതുപോലെ കാണാവുന്നതാണ്. ആരംഭത്തിൽ തന്നെ അവസാനം അറിയാവുന്നതിനാൽ ദൈവത്തിന്റെ പ്ലാനിലും പരിപാടിയിലും അത് നടന്നതുപോലെ തന്നെയാണ്. ലോകത്തിന്റെ ഈ വലിയ വാണിജ്യ കേന്ദ്രം നശിപ്പിക്കപ്പെടുവാൻ പോവുകയാണ്. ദുർഭൂതങ്ങളുടെ പാർപ്പിടവും സകല അശുദ്ധാത്മാക്കളുടെയും തടവും അശുദ്ധിയും അറപ്പുമുള്ള സകല പക്ഷികളുടെയും തടവുമായി തീർന്നു. ഇത് സൂചിപ്പിക്കുന്നത് സഹസ്രാബ്ദത്തിൽ ആത്മലോകത്തിലെ ഭൂതങ്ങളെയും ഭൗതിക ലോകത്തിലെ അശുദ്ധമായ പക്ഷികളെയും തടവിലാക്കുന്നത് ബാബിലോണിലായിരിക്കുമെന്നത്രേ. യെശയ്യാ പ്രവാചകനും യിരെമ്യാ പ്രവാചകനും ഇത് ഉറപ്പാക്കിയിട്ടുണ്ട്. യെശയ്യാ പ്രവചനം 13ാം അധ്യായത്തിന്റെ 19 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിലും യിരെമ്യാ പ്രവചനം 50ാം അധ്യായത്തിന്റെ 38 മുതൽ 40 വരെയുള്ള വാക്യങ്ങളിലും. വെളിപ്പാട് പുസ്തകത്തിൽ 18ാം അധ്യായത്തിലെ അക്ഷരികമായ ബാബിലോന്റെ നാശത്തോടെ ഈ പ്രവചനങ്ങളെ ഒടുവിലത്തെ നിവർത്തി കാണുന്നു. ഇത് വാസ്തവമാണെങ്കിൽ ബാബിലോനെ വീണ്ടും പണിയുന്നതിൽ നിന്നും തടസ്സപ്പെടുത്തുന്ന യാതൊരു പ്രവചനവും ഇല്ല. ഇനി 3ാം വാക്യം നോക്കിക്കാട്ടെ, അവളുടെ വേശ്യാവൃത്തിയുടെ ക്രോധമദ്യം സകല ജാതികളും കുടിച്ചു, ഭൂമിയിലെ രാജാക്കന്മാർ അവളോട് വേശ്യാസംഗം ചെയ്യുകയും ഭൂമിയിലെ വ്യാപാരികൾ അവളുടെ പുളപ്പിന്റെ ആധിക്യത്താൽ സമ്പന്നരാകുകയും ചെയ്തു. മുൻ പറഞ്ഞതുപോലെയുള്ള വിഗ്രഹാരാധനയും പിശാചി സേവയും നിമിത്തം വേശ്യാദോഷവും അതിന് തക്കവണ്ണം പെരുകിയിരിക്കും. അവിടുത്തെ കച്ചവട ചരക്കുകളുടെ പട്ടികയിൽ മനുഷ്യദേഹം, മനുഷ്യപ്രാണൻ എന്നിവ കൂടെ കാണുന്നു. 18ാം അധ്യായത്തിന്റെ 13ാം വാക്യത്തിൽ നാം അത് വായിക്കുന്നുണ്ട്. ക്രോധമദ്യം സകല ജാതികളും കുടിച്ചു. ദൈവത്തിന്റെ അധികാരത്തെ തള്ളിക്കളയുന്ന വലിയ ബിസിനസ്സുകളുടെ മേൽ വരുന്നതായ ദൈവത്തിന്റെ ന്യായവിധിയാകുന്നു ഇത്. ഗവൺമെന്റും ബിസിനസ്സും തമ്മിലുള്ള അവിഹിത ബന്ധമാണിത്. നമ്മുടെ ഈ കാലത്ത് ഇവയിൽ ചിലത് നാം കാണുന്നുണ്ട്. ഇത് ദുർഗന്ധം വമിപ്പിക്കുന്നതായി തുടരുകയും ചെയ്യുന്നു. വ്യാപാരികൾ എന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്കിന്റെ അർത്ഥം സഞ്ചരിക്കുന്നവർ എന്നത്രേ. എന്തെങ്കിലുമൊക്കെ ചരക്കുകൾ ഉൽപ്പാദിപ്പിക്കുന്നവരല്ല, പിന്നെയോ ഇടനിലക്കാർ, ഒരു വലിയ ലാഭത്തിന് ബിസിനസ് ചെയ്യുന്നവർ. ഇന്ന് മുഴുവൻ ഈ വിധത്തിലുള്ളവരാണല്ലോ. ദൈവത്തിനായി സമയമില്ല എന്നതിന് മനുഷ്യൻ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ഉപാധിയാണ് ബിസിനസ്. എന്നാലും ഇതേ മനുഷ്യൻ ഒടുവിൽ ദൈവസന്നിധിയിൽ നിൽക്കേണ്ടതായി വരും. ദൈവമില്ലാത്ത വാണിജ്യവൽക്കരണത്തെ ദൈവം ന്യായം വിധിക്കും. വലിയ കച്ചവടങ്ങൾ അതിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്, അതുറപ്പാണ്. ഇന്നെല്ലാവരുടെയും സംസാരം അതത്രേ, എങ്ങനെ കൂടുതൽ വ്യാപാരം ചെയ്യാം, പണമുണ്ടാക്കാം. നാലാം വാക്യം നോക്കിക്കാട്ടെ. വേറൊരു ശബ്ദം സ്വർഗത്തിൽ നിന്ന് പറയുന്നതായി ഞാൻ കേട്ടത്, എന്റെ ജനമായുള്ളവരെ അവളുടെ പാപങ്ങളിൽ കൂട്ടാളികളാകാതെയും അവളുടെ ബാധകളിൽ ഓഹരിക്കാരാകാതെയും ഇരിപ്പീൻ, അവളെ വിട്ടുപോരുവീൻ. ദൈവത്തിന്റെ ജനം അവസാനം വരെ ലോകത്തിൽ ഉണ്ടായിരിക്കുമെന്നാണ് ഈ വാക്യം വെളിപ്പെടുത്തുന്നത്. ഇത് സഭയെക്കുറിച്ചല്ല പറയുന്നത്. മഹാപീഡനം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ സഭ ഭൂമിയിൽ നിന്നും എടുക്കപ്പെട്ട് കഴിഞ്ഞു. എന്നാൽ മഹാപീഡന സമയത്തും ദൈവത്തിന് തന്റെ ജനം ഭൂമിയിൽ ഉണ്ടായിരിക്കുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട് സ്ഥിരമായി ചോദിച്ചു കേൾക്കാറുള്ള ചോദ്യം, അവർ അങ്ങ് അപ്പുറം കടക്കുമോ എന്നാണ്. അതായത്, അവർ ക്രിസ്തുവിനോട് വിശ്വസ്തരായിരിക്കുമോ, ഈ വലിയ പ്രതിസന്ധിയിൽ അവരെ കൊണ്ടത് സാധിക്കുമോ എന്ന്. തീർച്ചയായും അവർ ദൈവത്തോട് വിശ്വസ്തരായി തന്നെ ഇരിക്കും. കഠിനമായ തീച്ചുളയിൽ കൂടി പോകുമ്പോഴും പതറാത്ത വിശ്വാസം. 144,000 കൂടിയാണ് ദൈവം ആരംഭിച്ചത് എന്നോർക്കുക. അങ്ങനെ വരുമ്പോൾ മഹാപീഡനത്തിലൂടെ അപ്പുറം കടക്കുന്ന സംഖ്യയും 144,000 ആയിരിക്കും. 100 ആടിനെ കൊണ്ട് തിരിച്ച ഇടയനെ കുറിച്ച് കർത്താവ് പറഞ്ഞ ഉപമയോർക്കുന്നില്ലേ? ഒന്നും നഷ്ടപ്പെടില്ല. ഈ വാക്യത്തിൽ സംസാരിക്കുന്നവൻ ദൈവപുത്രനല്ലാതെ മറ്റാരുമല്ല. അവൻ തന്റെ ജനത്തെ ന്യായവിധി വരുന്നതിനു മുൻപ് ബാബിലോണിൽ നിന്നും വെളിയിൽ വരുവാൻ വിളിക്കുകയാണ്. സോദോമിൽ നിന്നും വെളിയിൽ വരുവാൻ ലോത്തിനെ വിളിച്ചതുപോലുള്ള ഒരു വിളിയായിരുന്നിത്. ഭൗമികമായി തന്നെ വേർവിട്ടു പോരുവാനുള്ള ഒരു വിളി. സോദോമിൽ സംഭവിക്കുവാൻ പോകുന്ന വലിയ അഗ്നിയിൽ നിന്നും രക്ഷപ്പെടുവാൻ ദൈവം ലോത്തിനെയും അവന്റെ കുടുംബത്തെയും എത്രമാത്രം നിർബന്ധിച്ചു എന്ന് നാം കാണും. അതുപോലെ നമുക്ക് തന്നെ നമ്മുടെ പാപത്തെ എങ്ങനെ ശിക്ഷിക്കുവാൻ കഴിയും? 1 യോഹന്നാൻ 1:9 അതിന്റെ ഉത്തരമുണ്ട്. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നു എങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ഏറ്റുപറയുക എന്നാൽ എന്ത് എന്ന് നാം പല പ്രാവശ്യം ചിന്തിച്ചതാണല്ലോ. ദൈവം അതേക്കുറിച്ച് എന്ത് പറയുന്നുവോ അത് തന്നെ പറയുക എന്നതാണ് അതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ അതേക്കുറിച്ചുള്ള ദൈവത്തിന്റെ കാഴ്ചപ്പാടിൽ, ദൈവമേ, ഞാൻ അങ്ങ് പറഞ്ഞത് 100% സമ്മതിക്കുന്നു, ഞാൻ ചെയ്തത് പാപമാകുന്നു എന്ന് സമ്മതിച്ച് ഏറ്റുപറയുന്നതാണ് യഥാർത്ഥ ഏറ്റുപറച്ചിൽ. നമ്മുടെ പാപങ്ങളെ ന്യായീകരിക്കുവാനും ഉപാധികൾ പറഞ്ഞ് രക്ഷപ്പെടുവാൻ ശ്രമിക്കുന്നതും എളുപ്പമാണ്. നമ്മുടെ ഇത് വാസ്തവത്തിൽ പാപമല്ല എന്ന് നാം പറയാറുണ്ട്. തീർച്ചയായും നമ്മുടെ അയൽക്കാർ അതേ കാര്യം ചെയ്താൽ അത് തെറ്റാണ്, മഹാപാതകമാണ്. നാം അതിനെ എന്തെല്ലാം വിധത്തിൽ കുറ്റപ്പെടുത്തുവാൻ ശ്രമിക്കും. എന്നാൽ താങ്കളും ഞാനും നമ്മുടെ പാപത്തെ പാപമെന്ന് സമ്മതിക്കാത്തിടത്തോളം നാം അതിനെ ഏറ്റുപറഞ്ഞിട്ടേ ഇല്ല. ന്യായീകരിക്കുന്നത് കൂടുതൽ ശിക്ഷയ്ക്ക് മാത്രമേ ഇടയാക്കൂ, നേരെയാകാൻ സാധ്യത കുറവാണ്. 5-ാം വാക്യത്തിൽ അവളുടെ പാപം ആകാശത്തോളം കുന്നിച്ചിരിക്കുന്നു, അവളുടെ അകൃത്യം ദൈവം ഓർത്തിട്ടുമുണ്ട്. പാപം കൂട്ടിവെച്ച വലിയ ഒരു ചരിത്രം ബാബിലോണിനുണ്ട്. അതിന്റെ രേഖ ദൈവത്തിന്റെ കൈവശമുണ്ട് താനും. മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും പുരാതനമായ നഗരങ്ങളിൽ ഒന്നാണിത്. യെരുശലേം കഴിഞ്ഞാൽ ബൈബിളിൽ ഏറ്റവും അധികം പറഞ്ഞിട്ടുള്ള പട്ടണം ഒരുപക്ഷെ ബാബിലോൺ ആയിരിക്കും. ഒടുവിലായി ന്യായവിധി ഒരു പ്രളയം പോലെ ഈ പട്ടണത്തിന്മേലും ഇതിന്റെ സമ്പ്രദായത്തിന്മേലും വരും. ദൈവത്തിന്റെ ന്യായവിധി ചിലപ്പോൾ താമസിച്ചെന്ന് വന്നേക്കാം, എന്നാൽ അത് നിശ്ചയമാണ്. ദൈവത്തെ അന്വേഷിക്കാത്തവർ, ദൈവ വഴികളിൽ നിന്നും ദൂരെ കഴിയുന്നവർ ന്യായവിധിയിൽ നിന്നും രക്ഷപ്പെട്ടിരിക്കുകയാണെന്ന് താങ്കൾ ചിന്തിച്ചേക്കാം. എന്നാൽ സ്നേഹിത, ദൈവത്തിന്റെ ന്യായവിധി വരുന്നു. അത് ഒഴിഞ്ഞു പോകുവാൻ യാതൊരു അവിശ്വാസിക്കും കഴിയുകയില്ല. ദൈവം ന്യായം വിധിക്കുന്നവനാണ്. 6-ാം വാക്യം, അവൾ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങൾ അവൾക്ക് പകരം ചെയ്യുവിൻ, അവളുടെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം അവൾക്ക് ഇരട്ടിച്ചു കൊടുപ്പിൻ, അവൾ കലക്കിത്തന്ന പാനപാത്രത്തിൽ അവൾക്ക് ഇരട്ടി കലക്കി കൊടുപ്പിൻ. ഇത് കാവ്യനീതിയാണല്ലേ. അതിക്രമത്തിന്റെ പാനപാത്രം വക്കോളം നിറഞ്ഞിരിക്കുന്നു. അവസാനത്തെ തുള്ളി അതിലേക്ക് ഒഴിച്ചു കഴിയുമ്പോൾ അതിക്രമം ചെയ്തവരുടെ അധരങ്ങളിൽ വെച്ച് അത് നിർബന്ധിച്ചു കുടിപ്പിക്കും. പ്രിയ സുഹൃത്തെ, ഇത് നീതിയാണ്, ഇതാണ് ന്യായം. 137-ാം സങ്കീർത്തനം തന്നെ വായിക്കുക. ദൈവം ചെയ്യുന്നതിൽ അവൻ ശരിയും നീതിമാനുമാണ്. 7-ാം വാക്യം നോക്കിക്കാട്ട്, അവൾ തന്നെത്താൻ മഹത്വപ്പെടുത്തി പുളച്ചിടത്തോളം അവൾക്ക് പീഡയും ദുഃഖവും കൊടുപ്പീൻ. രാജ്ഞിയായിട്ട് ഞാൻ ഇരിക്കുന്നു, ഞാൻ വിധവയല്ല, ദുഃഖം കാണുകയുമില്ല എന്ന് അവൾ ഹൃദയം കൊണ്ട് പറയുന്നു. ബാബിലോന്റെ ഹൃദയ വിചാരമാണ് ഇവിടെ പറയുന്നത്. അതിനെ ഉയർത്തിയത് ദൈവമല്ല, ദൈവത്തെ കൂടാതെയുള്ള ഉയർച്ചയാണ് അവൾക്കുള്ളത്. അത് നിമിത്തം അവൾ നിഗളിക്കുകയാണ്. ബാബിലോന്റെ സമൃദ്ധി കാരണം ദൈവത്തിന്റെ ന്യായവിധി കാണുവാൻ കഴിയാത്ത ഒരവസ്ഥയിലാണ് ബാബിലോൺ ഇപ്പോൾ. ദൈവമില്ല എങ്കിലും കാര്യങ്ങൾ ഭംഗിയായി പോകുമെന്നുള്ള മനുഷ്യന്റെ തെറ്റായ ചിന്ത അല്ലേ. ഈ വിധത്തിലുള്ള ചിന്ത എത്രമാത്രം ദോഷത്തിലേക്കാണ് മനുഷ്യനെ നയിക്കുന്നത് എന്ന് നാം മറന്നു പോകരുത്. 8-ാം വാക്യത്തിൽ നാം കാണുന്നത്, അത് നിമിത്തം മരണം, ദുഃഖം, ക്ഷാമം എന്നിങ്ങനെ അവളുടെ ബാധകൾ ഒരു ദിവസത്തിൽ തന്നെ വരും. അവളെ തീയിലിട്ട് ചുട്ടുകളയും. അവളെ ന്യായം വിധിച്ച ദൈവമായ കർത്താവ് ശക്തനല്ലോ? ഇത് കാണിക്കുന്നത് നാശം പെട്ടെന്ന് വന്ന് ഭവിക്കും എന്നതാണ്. അത് തീയാലായിരിക്കും അവളുടെ ദുഃഖം, അതായത് വിലാപം ഭയങ്കരമായിരിക്കും. മരണത്തോടും ക്ഷാമത്തോടും ചേർത്താണ് അതിനെ പറഞ്ഞിരിക്കുന്നത്. ബാബിലോന്റെ മേൽ കയറി ഓടിയ 3 കുതിരക്കാർ മരണം, വിലാപം, ക്ഷാമം എന്നിവയാണ്. നാശം മൊത്തത്തിലുള്ളതും അന്തിമവുമായിരിക്കും. തിരുവെഴുത്തിൽ പ്രാധാന്യം അർഹിക്കുന്ന 1-ാമത്തെ പട്ടണമായി പറഞ്ഞിരിക്കുന്നത് ഈ ബാബിലോൺ ആകുന്നു. എന്നാൽ അതിന്റെ ദീർഘമായതും സംഭവ ബഹുലവും പാപമയമായതുമായ ചരിത്രം അവളുടെ മേൽ വന്ന ദൈവത്തിന്റെ ന്യായവിധിയോടെ അവസാനിക്കും. അവളെ ന്യായം വിധിച്ച ദൈവമായ കർത്താവ് ശക്തനല്ലോ എന്ന്. ദൈവത്തെ കൊണ്ടല്ലാതെ മറ്റാരെ കൊണ്ടും ഈ പട്ടണത്തിന് ന്യായവിധി കൽപ്പിക്കുവാൻ സാധിക്കില്ല എന്നത്രേ ഇവിടെ യോഹന്നാൻ പറയുന്നത്. ശക്തനല്ലോ എന്നത് കുറിക്കൊള്ളുക, സർവശക്തനല്ലാതെ മറ്റാരും വിചാരിച്ചാൽ ബാബിലോണിനെ നശിപ്പിക്കുവാൻ ശക്തരല്ല എന്ന് കാണിക്കുന്നു. അത്രമാത്രം ധനബലവും ധനപുഷ്ടിയും മറ്റെല്ലാ പിന്തുണകളും ലോകമെങ്ങും നിന്ന് അവൾക്ക് ലഭിക്കും. രക്തം തെറിച്ചു വീണ വസ്ത്രവുമായി ക്രിസ്തു തന്റെ 2-ാമത്തെ വരവെങ്കൽ ഏതോമിൽ നിന്നും വരുന്നതായി നാം കാണുന്നു. അവൻ ബാബിലോൺ വഴിയായിരിക്കും വന്നത് എന്നത്രേ ഞാൻ കരുതുന്നത്. ഇനിയും നാം 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണുന്നത് 9-ഉം 10-ഉം, അവളോടുകൂടെ വേശ്യാസംഗം ചെയ്ത് പുളച്ചിരിക്കുന്ന ഭൂരാജാക്കന്മാർ അവളുടെ പീഡ നിമിത്തം ഭയപ്പെട്ട് ദൂരത്തു നിന്നുകൊണ്ട് അവളുടെ ദഹനത്തിന്റെ പുക കാണുമ്പോൾ അവളെ ചൊല്ലി കരഞ്ഞും മാറത്തടിച്ചും കൊണ്ട്, അയ്യോ അയ്യോ മഹാനഗരമായ ബാബിലോനെ, ബലമേറിയ പട്ടണമേ, ഒരു മണിക്കൂർ കൊണ്ട് നിന്റെ ന്യായവിധി വന്നല്ലോ എന്ന് പറയും. ആ കാലത്ത് ബാബിലോൺ ലോകത്തെ മൊത്തം അടക്കി ഭരിക്കും. എതിർ ക്രിസ്തുവിന്റെ തലസ്ഥാനം ബാബിലോൺ ആയിരിക്കും. ലോകത്തെ മൊത്തം തന്റെ കീഴിൽ കൊണ്ടുവന്ന് ഭരിക്കുന്ന ആദ്യത്തെ ഏകാധിപതി അവനായിരിക്കും. ലോകം ഭയാനകമായ ഒരു സ്ഥാനമായിരിക്കും. ആ കാലത്ത് സകലവും ബാബിലോൺ കേന്ദ്രീകരിച്ചായിരിക്കും. ഓഹരി വിപണി മറ്റെങ്ങു നിന്നുമല്ല, ബാബിലോണിൽ നിന്നുമായിരിക്കും വായിക്കുന്നത്. ലോകത്തിലെ ഫാഷന്റെ കേന്ദ്രം പാരീസ് ആയിരിക്കില്ല, ബാബിലോൺ ആയിരിക്കും. ഒരു നാടകമോ സിനിമയോ വിജയിച്ചു എന്ന് പറയണമെങ്കിൽ അത് ബാബിലോണിൽ ആദ്യം വിജയിക്കണം. ആ പട്ടണത്തിലെ സകലതും ദൈവത്തോടും മറുതലിച്ച് നിൽക്കുന്നതായിരിക്കും. എന്ന് മാത്രമല്ല, അന്തിക്രിസ്തുവിൽ കേന്ദ്രീകരിച്ചായിരിക്കും എല്ലാം. അങ്ങനെ എല്ലാം കൊണ്ടും ശക്തമായി തീർന്ന ഈ പട്ടണം ശിക്ഷിക്കപ്പെടുമെന്ന്, നശിപ്പിക്കപ്പെടുമെന്ന് ആരും സ്വപ്നം കണ്ടതുപോലുമല്ല. എന്നിട്ടും സൂര്യൻ അസ്തമിക്കുമ്പോഴേക്കും ബാബിലോൺ ഒന്നും കാണില്ല. ഒരു കൂട്ടം നീറി പുകഞ്ഞുകൊണ്ടിരിക്കുന്ന അവശിഷ്ടം മാത്രം. ഈ വാർത്ത വെളിയിൽ വരുമ്പോൾ ലോകം ഞെട്ടിത്തരിച്ചു നിൽക്കും, എന്നിട്ട് വിലപിക്കുവാൻ തുടങ്ങും. ബാബിലോൺ ഇങ്ങനെ നശിക്കുമ്പോൾ ലോകം മുഴുവൻ വിലപിച്ച് മുറയിടും. അതേക്കുറിച്ച് ചിന്തിക്കുവാൻ ആരംഭിച്ചാൽ യാതൊരു എത്തും പിടിയും കിട്ടില്ല, അത്രയ്ക്ക് ഭയാനകമായ രംഗം. ഭൂമിയിലെ രാജാക്കന്മാർ മതപരമായ ബാബിലോണെ പകച്ചതായി 17-ാം അധ്യായത്തിൽ നാം കാണുകയുണ്ടായി. മതത്തിന്റെ ഭാഗത്ത് തനിക്ക് മത്സരം ഉണ്ടാകാതിരിക്കേണ്ടതിന്, എല്ലാവരും തന്നെ ആരാധിക്കേണ്ടതിന് എതിർക്രിസ്തു മത ബാബിലോണെ നശിപ്പിച്ചു. ഭൂമിയിലെ രാജാക്കന്മാർ എല്ലാം കൂടി അവളുടെ നാശത്തിൽ പങ്കുചേർന്നു. ഇതിനെ വിപരീതമായി ഇവിടെ 18-ാം അധ്യായത്തിൽ നാം കാണുന്നത് ഭൂമിയിലെ രാജാക്കന്മാർ വാണിജ്യപരമായ ബാബിലോണെ സ്നേഹിക്കുന്നതാണ്. അതിന് കാരണം അവൾ അവർക്ക് വളരെയേറെ ലാഭമുണ്ടാക്കി എന്നതാണ്. ഇവിടെ അതിനെ വേശ്യാസംഘം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനേക്കാൾ യോജിക്കുന്ന മറ്റൊരു വാക്ക് നിങ്ങൾക്കതിന് ഊഹിക്കുവാൻ കഴിയില്ല എന്നതാണ് വാസ്തവം. സകല ലോബികളും ബാബിലോണിൽ കാണും. എന്നാൽ രാജാക്കന്മാർ ബാബിലോണിനെ കൈവടിയും അവരുടെ ദുഃഖം പരിതാപകരവും ഭയങ്കരവുമായിരിക്കും. യാതൊരാശയ്ക്കും വഴിയില്ലാത്ത ദുഃഖം, സകല സുരക്ഷിതത്വവും ഉണ്ടെന്ന് അവർ ചിന്തിച്ചതിന്റെ പെട്ടെന്നുള്ള നാശത്തിൽ അവർ അന്താളിച്ച് നിൽക്കും. ഒരൊറ്റ മണിക്കൂർ കൊണ്ടാണ് ഈ നാശം മൊത്തം സംഭവിച്ചത്. ഒരു അണുബോംബ് സ്ഫോടനം പോലെ തന്റെ രാജ്യം സ്ഥാപിക്കുവാനായി ക്രിസ്തു ഭൂമിയിലേക്ക് വരുന്നതിനു മുൻപ് ഒടുവിലായി സംഭവിക്കുന്ന വലിയ ന്യായവിധിയാണിത്. ഞാൻ 18:11 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിക്കാം. 16 ഭൂമിയിലെ വ്യാപാരികൾ പൊന്ന്, വെള്ളി, രത്നം, മുത്ത്, നേരിയ തുണി, ധൂമ്രവസ്ത്രം, പട്ട്, കടുംചുവപ്പ്, ചന്ദനത്തരങ്ങൾ, ആനക്കൊമ്പ് കൊണ്ടുള്ള സകലവിധ സാമാനങ്ങൾ, വിലയേറിയ മരവും പിച്ചളയും ഇരുമ്പും മർമരക്കല്ലും കൊണ്ടുള്ള ഓരോ സാമാനം, ലവംഗം, ഏലം, ധൂപവർഗം, മൂറ, കുന്തുരുക്കം, വീഞ്ഞ്, എണ്ണ, നേരിയ മാവ്, കോതമ്പ്, കന്നുകാലി, ആട്, കുതിര, രഥം, മാനുഷ്യദേഹം, മാനുഷ്യ പ്രാണൻ എന്നീ ചരക്ക് ഇനി ആരും വാങ്ങായികയാൽ അവളെ ചൊല്ലി കരഞ്ഞു ദുഃഖിക്കുന്നു. നീ കൊതിച്ച കായികനിയും നിന്നെ വിട്ടുപോയി. സ്വാദും ശോഭയും ഉള്ളതെല്ലാം നിനക്കില്ലാതെയായി. നീ ഇനി അവയെ ഒരിക്കലും കാണുകയില്ല. ഈ വക കൊണ്ട് വ്യാപാരം ചെയ്ത് അവളാൽ സമ്പന്നരായവർ അവൾക്കുള്ള പീഡ ഭയപ്പെട്ട് ദൂരത്തു നിന്നു. അയ്യോ അയ്യോ മഹാനഗരമേ, നേരിയ തുണിയും ധൂമ്രവർണവും കടുംചുവപ്പും ധരിച്ച് പൊന്നും രത്നവും മുത്തും അണിഞ്ഞവളെ, ഇത്ര വലിയ സമ്പത്ത് ഒരു മണിക്കൂർ കൊണ്ട് നശിച്ചുപോയല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞ് ദുഃഖിക്കും. നേരിയ തുണി, ധൂമ്രവസ്ത്രം, പട്ട്, കടുംചുവപ്പ്, തുടർന്ന് ഫാൻസി സാധനങ്ങൾ വിൽക്കുന്ന കടയിലാകുന്നു നാം എത്തുന്നത്. അതിനുശേഷം സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ വിഭാഗം, പിന്നെ ശരീരത്തൊക്കെ അടിക്കുന്ന വിവിധ ഇനം സുഗന്ധ വസ്തുക്കൾ, തേച്ചു കുളിച്ചാൽ പ്രായം തോന്നാത്ത വിധത്തിലുള്ള സോപ്പുകൾ, ആത്മാവിനു പോലും കുളിർമയേകുന്ന എന്ന വിധത്തിലുള്ള പരസ്യത്തോടു കൂടിയ ടൂത്ത്പേസ്റ്റുകൾ, ഇനിയും മദ്യത്തിന്റെ ലിസ്റ്റ് നോക്കുക, ഒക്കെ ധനികരുടെ ഭക്ഷണങ്ങളാണ്. പാവങ്ങൾക്ക് ഇതൊന്നും കഴിക്കുവാൻ കഴിയുകയില്ലല്ലോ. ബാബിലോൺ തകരുന്നതുവരെ ധനികർ ഈ വിലപിടിപ്പുള്ള ആഹാര സാധനങ്ങൾ കഴിക്കുകയും ആഡംബരത്തിൽ ആറാടി ജീവിക്കുകയുമായിരുന്നു. തുടർന്ന് മാംസം വിൽക്കുന്നിടത്തെക്കുറിച്ച് വിവരിക്കുന്നു. ഇവിടുത്തെ കച്ചവടം സകലവിധ വസ്തുക്കളെയും ഉൾപ്പെടുത്തിയുള്ളതാണ്. ഭൗതിക വസ്തുക്കളെക്കുറിച്ച് മാത്രം ചിന്തിച്ചിരിക്കുന്ന ഒരു സമൂഹത്തിന് യോജിച്ച ഒരു ലിസ്റ്റ് തന്നെയാണ് ഇവിടെ. ഇന്ന് നാം മനുഷ്യരിൽ കാണുന്ന മനോഭാവം ഇതുതന്നെയാകുന്നുവല്ലോ. മനുഷ്യരെ പോലും കൊണ്ടുവന്ന് വിറ്റുകൊണ്ടിരിക്കും. അവരുടെ ആത്മാക്കൾ ഉൾപ്പെടെ എല്ലാം വിൽക്കുന്ന ഒരു സ്ഥിതി. ഇത് പല അർത്ഥത്തിൽ വാസ്തവമാണെന്ന് മനസ്സിലാക്കാം. പലയിടത്തും ഇന്ന് അടിമക്കച്ചവടം ഇല്ല എന്നത് വാസ്തവമാണ്. എന്നാൽ അടിമകളെ പോലെ മനുഷ്യരെ കൊണ്ട് പണിയെടുപ്പിക്കുന്ന എത്രയെത്ര സ്ഥാനങ്ങൾ, നമ്മുടെ നാട്ടിൽ നിന്നുമൊക്കെ പല വിദേശ രാജ്യങ്ങളിലേക്കുമുള്ള റിക്രൂട്ട്മെന്റ് അടിമക്കച്ചവടത്തിന് തുല്യമല്ലേ? ഇത് കൂടുന്നതേ ഉള്ളൂ. മനുഷ്യരെ വിൽക്കുന്നത് ഇന്ന് പലയിടത്തും നമുക്ക് കാണാൻ സാധിക്കും. ഭൂമിയിലെ വ്യാപാരികൾ, അയ്യോ അയ്യോ മഹാനഗരമേ, നേരിയ തുണിയും ധൂമ്രവർണവും കടുംചുവപ്പും ധരിച്ച് പൊന്നും രത്നവും മുത്തും അണിഞ്ഞവളെ, ഇത്ര വലിയ സമ്പത്ത് ഒരു മണിക്കൂർ കൊണ്ട് നശിച്ചുപോയല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞു ദുഃഖിക്കും. ഭൂമിയിലെ വ്യാപാരികൾ ടിവിയുടെ മുൻപിൽ ഇരുന്ന് കരയുവാൻ തുടങ്ങും. ഒരു മണിക്കൂർ കൊണ്ട് സകല സമ്പത്തും നശിക്കും. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, ഇന്ന് നാം കാണുന്നതും ഇതുതന്നെയല്ലേ? ഒട്ടുമുക്കാലും ആളുകൾ എങ്ങനെ കൂടുതൽ പണമുണ്ടാക്കാം എന്ന ചിന്തയിൽ ഊണിലും ഉറക്കത്തിലും കഴിഞ്ഞുകൂടുന്നു. ഇതുപോലുള്ളതിന് സമമായ ഒന്ന് പഴയ നിയമത്തിൽ എപ്പോഴും കാണുവാൻ സാധിക്കും. ഇതിന് സമമായ എന്തെങ്കിലും പണ്ടുണ്ടായിരുന്നതായി അറിയാമോ? അതെ, സോറിന്റെയും നാശത്തെക്കുറിച്ച് എഹസ്കിയൽ പ്രവചിച്ചിരിക്കുന്നു. സോർ എന്ന് പറയുന്നത് പഴയകാലത്തെ സമ്പൽ സമൃദ്ധമായ നഗരമായിരുന്നു. എഹസ്കിയൽ 26-27 അധ്യായങ്ങളിൽ അതിന്റെ നാശത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഞാൻ ഇനിയും 18:17 മുതലുള്ള വാക്യങ്ങൾ കൂടി ഒന്ന് വായിക്കാം. 17-19. ഏത് മാലൂമിയും ഓരോ ദിക്കിലേക്ക് കപ്പലേറി പോകുന്ന ഏവനും കപ്പൽക്കാരും കടലിൽ തൊഴിൽ ചെയ്യുന്നവരൊക്കെയും ദൂരത്തു നിന്ന് അവളുടെ ദഹനത്തിന്റെ പുക കണ്ടു. മഹാനഗരത്തോട് തുല്യമായ നഗരം ഏത് എന്ന് നിലവിളിച്ചു പറഞ്ഞു. അവർ തലയിൽ പൂഴി വാരിയിട്ടും കൊണ്ട് അയ്യോ അയ്യോ, കടലിൽ കപ്പലുള്ളവർക്ക് എല്ലാം തന്റെ ഐശ്വര്യത്താൽ സമ്പത്ത് വർദ്ധിപ്പിച്ച മഹാനഗരം ഒരു മണിക്കൂർ കൊണ്ട് നശിച്ചുപോയല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞും ദുഃഖിച്ചും കൊണ്ട് നിലവിളിച്ചു. ഗതാഗതത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾ ഉൾപ്പെടുന്നതാണ് വിലപിക്കുന്ന മൂന്നാമത്തെ കൂട്ടം. വലിയ വാഹന സൗകര്യം ഏർപ്പെടുത്തുന്നവരാണ് ഇവർ. ബാബിലോണിലെ വ്യാപാര സാധനങ്ങൾ കടത്തിക്കൊണ്ടുപോയതിലൂടെ ധനികരായവരാണിവർ. പ്രാചീന കാലത്ത് ഫൊയ്നിക്കക്കാരും അങ്ങനെയായിരുന്നു. ഇപ്പോൾ ഇനിയും യാതൊരു ബിസിനസ്സും ഇല്ല. വില ഇടിവ് സംഭവിച്ചതിനാൽ അവർ വിലപിക്കുന്നു. ഒരൊറ്റ നിമിഷം കൊണ്ട് സകലവും പുകയായിപ്പോയി. മറ്റുള്ളവരെ പോലെ തന്നെ ഈ പെട്ടെന്നുള്ള നാശത്തിൽ അവരും ഇങ്ങനെ അതിശയിച്ച് നിൽക്കുകയാണ്. തന്റെ തലയിൽ പൂഴി വാരിയിട്ട് നിലവിളിക്കുന്നത് നല്ലതാണ്. നിനവേക്കാരെ പോലെ മാനസാന്തരപ്പെട്ടെങ്കിൽ നല്ലതാണ്. പക്ഷേ ഇവർക്ക് ഗുണമുണ്ടാകുന്നില്ല. തന്റെ ഐശ്വര്യത്താൽ കപ്പൽ കച്ചവടക്കാർക്ക് സമ്പത്ത് വർദ്ധിപ്പിച്ചു. ഇന്നത്തെ സ്ഥിതിയിൽ വിമാന കമ്പനിക്കാർക്കും സമ്പത്ത് വർദ്ധിപ്പിക്കും എന്നത് അതിൽ നിന്ന് ചിന്തിയമാണ്. അല്പസമയത്തിനുള്ളിൽ ഇവയെല്ലാം നടക്കും. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിലും ചെലുത്താവുന്നതാണ്. ഈ ലോകത്തിലെ ആഡംബരങ്ങളെ നാം എങ്ങനെയാണ് കാണുന്നത്? അവ വാസ്തവത്തിലായിരിക്കുന്നത് പോലെ ആണോ നാം അതിനെ കാണുന്നത്? നമ്മുടെ ഹൃദയത്തിൽ കയറാതെ തന്നെ അവയെ ഉപയോഗിക്കുവാൻ നമുക്ക് കഴിയുമോ? ജീവിതത്തിൽ ഒഴിച്ചുകൂടുവാൻ പാടില്ലാത്തത് എന്ന് നിങ്ങൾ കണ്ടിരിക്കുന്ന ആഡംബരങ്ങൾ ഒരൊറ്റ നിമിഷം കൊണ്ട് പുകയായി പൊങ്ങിപ്പോയാൽ താങ്കൾക്ക് എങ്ങനെ അനുഭവപ്പെടും? ഇന്നത്തെ സൗകര്യങ്ങൾക്ക് പരിമിതികൾ ഉണ്ടായെന്നാൽ നാളത്തെ താങ്കളുടെ മനോഭാവം എന്തായിരിക്കും? ഇന്ന് നാം ആത്മീകതയെക്കുറിച്ചും ആത്മീക കാര്യങ്ങളെക്കുറിച്ചും സംസാരിക്കുന്നു. ക്രിസ്തീയ സംഘടനകളിലൊക്കെ ആളുകളെ കൊണ്ട് സുവിശേഷ വേലയ്ക്ക് കൊടുപ്പിക്കുവാൻ ഒരു പ്രത്യേക തീഷ്ണതയുണ്ട്, പ്രത്യേകിച്ചും ധനികരിൽ നിന്നും വാങ്ങുവാൻ. അതുകൊണ്ട് തന്നെ പലരും ചിന്തിക്കുന്നത് തങ്ങളുടെ ഔദാര്യം കൊണ്ടാണ് ദൈവം കഴിഞ്ഞുകൂടുന്നത് എന്നത്രേ. ഇന്ന് കൂടുതൽ ശ്രദ്ധ ലോകത്തിന് കൊടുത്തുപോയി എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ആവശ്യമില്ലാതെ ആളുകളെ പൊക്കുക, അവരിൽ നിന്നും വല്ലതും വാങ്ങുവാൻ ജഡീക മാർഗങ്ങൾ ഉപയോഗിക്കുക. ലോകം ഒഴിഞ്ഞു പോകുന്നു, നിങ്ങൾ കൈവെള്ളയിൽ കാണുന്നവ ഒഴിഞ്ഞു പോകുന്നു. ലോകത്തിലെ വലിയ പട്ടണങ്ങൾ ഒഴിഞ്ഞു പോകുന്നു. നമ്മുടെ രാജ്യത്ത് തന്നെ ഇത് വ്യക്തമായി കാണാവുന്നതാണ്. എന്നാൽ എനിക്ക് ചോദിക്കുവാനുള്ളത്, ലോകത്തിലെ ഈ സമൃദ്ധിയെല്ലാം പുകയായി പൊങ്ങിപ്പോകുന്നത് കാണുമ്പോൾ താങ്കളുടെ ഹൃദയം തകരുമോ? അതോ താങ്കളുടെ ഹൃദയം ക്രിസ്തുവിൽ ഉറപ്പിച്ചിരിക്കുകയാണോ? അത് വലിയ വ്യത്യാസമുണ്ടാക്കും എന്ന് മറക്കരുത്.